الحمد لله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഒരു കാര്യം ഉണർത്താണ്, നമ്മൾ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ, വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ, ഉമ്മയും വാപ്പയും ഒന്നിച്ചിരുന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ വീടിന് വലിയ അനുഗ്രഹമായി തീരും. മക്കൾ ഒരുപക്ഷെ കിടന്ന് ഉറങ്ങുകയായിരിക്കും, അവർ സുബഹിക്ക് എഴുന്നേറ്റോ ഇല്ലയോ എന്ന് പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നല്ല ജാഗ്രത ഉണ്ടാവണം, പ്രത്യേകിച്ച് മക്കളുടെ വിഷയത്തില്. നമ്മളോടൊപ്പം സ്വർഗത്തിൽ ഒന്നിച്ചു ചേരേണ്ടവരാണല്ലോ അവര്. അതിനാൽ അവരെ കൂടി വിളിച്ചുണർത്തിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. തീർച്ചയായും അത് അവരുടെ ഭാവി ജീവിതത്തില് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും, ഏറെ പ്രയോജനപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ ഇഹത്തിലും പരത്തിലും കൺകുളിർമ നൽകുന്ന അനുഗ്രഹങ്ങളാക്കി മാറ്റി തരുമാറാവട്ടെ. നാം സൂറത്തു ആലെ ഇമ്രാനിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സില് 171 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങൾ നാം മനസ്സിലാക്കി. ഉഹദ് സംഭവ പശ്ചാത്തലമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞ കപടന്മാരുടെ അവസരവാദ സമീപനമാണ് അള്ളാഹു വ്യക്തമാക്കിയത്. അതിനുശേഷം അവർ ഉഹദ് ശുഹദാക്കളുടെ വീടുകളിൽ ചെന്നിട്ട് ആ വീട്ടുകാരെ നിരാശരാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം, ഇസ്ലാമിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും എതിരിൽ അവരെ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ശ്രമം, അത് മുൻനിർത്തിയിട്ട് അള്ളാഹു തആല ഉഹദ് ശുഹദാക്കളുടെ ബന്ധുക്കൾക്കും ഇസ്ലാമിക സമൂഹത്തിനും ആത്മവിശ്വാസം പകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറഞ്ഞത്. എന്തായിരുന്നു അത്? കപടന്മാർ ഉഹദ് ശുഹദാക്കളുടെ വീടുകളിൽ ചെന്നിട്ട് പറഞ്ഞത്, അയ്യോ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മക്കൾ, വാപ്പമാർ ഒക്കെ കൊല്ലപ്പെട്ടല്ലോ, മരിച്ചുപോയല്ലോ എന്നാണ്. അത് വലിയ നഷ്ടമായി പോയി, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവരെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചു. അതിന് അള്ളാഹു താല നൽകുന്ന മറുപടി എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ കുറിച്ച് അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ ഒരിക്കലും നിരാശാപൂർവം പറയരുത്. അവർ അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, പടച്ചതമ്പുരാന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അവർ ഏറെ സന്തുഷ്ടരാണ്. ഇനി അവരോടൊപ്പം വന്നു ചേരാനിരിക്കുന്ന ആദർശബോധമുള്ള സഹോദരങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ ഞാൻമത്തും ഫലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവരെ കുറിച്ച് അള്ളാഹു താല എടുത്തു പറഞ്ഞു. ഇനി ഉഹദ് ശുഹദാക്കളുടെ സമർപ്പണ സന്നദ്ധത എത്രത്തോളമായിരുന്നു എന്ന് പടച്ച തമ്പുരാൻ അവരെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ പരാമർശിക്കുകയാണ് അടുത്ത മൂന്ന് ആയത്തുകളിലായിട്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا حَسْبُنَا اللَّهُ وَقَالُوا حَسْبُنَا اللَّهُ وَنِعْمَ الْوَكِيلُ فَانْقَلَبُوا بِنِعْمَةٍ مِّنَ اللَّهِ وَفَضْلٍ لَمْ يَمْسَسْهُمْ سُوءٌ واتبعوا رضوان الله والله ذو فضل عظيم.
ഉഹദ് സംഭവത്തിൽ പങ്കാളികളായ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ആ മാർഗത്തിൽ സമർപ്പണം നിർവഹിച്ച സമർപ്പണ സന്നദ്ധരായ വിശ്വാസികളുടെ സവിശേഷതകളാണ് പടച്ചതമ്പുരാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഉഹദ് സംഭവത്തിന്റെ രണ്ട് അനുബന്ധ സംഭവങ്ങൾ പ്രത്യേകമായി ഈ ആയത്തുകളിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിൽ ഒന്ന്, നേരത്തെ നാം മനസ്സിലാക്കിയ ഹംറ ഉൽ അസദ് സംഭവമാണ്. രണ്ടാമത്തേത് ബദ്റു സുഗ്ര സംഭവമാണ്. ആ പേരുകൾ ഓർക്കണം. ചരിത്രം പഠിക്കുമ്പോൾ പേരും സ്ഥലനാമങ്ങളും അതുപോലെ തന്നെ സംഭവ പശ്ചാത്തലങ്ങളും ഒക്കെ മനസ്സിലുണ്ടാവണം. എന്തായിരുന്നു ഹംറ ഉൽ അസദ് സംഭവം? നേരത്തെ ചില ആയത്തുകളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉഹദിൽ നിന്ന് തിരിച്ചുപോയ ഖുറൈശി പട അല്പം അകലെ റൗഹ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. മദീനയിൽ നിന്ന് അല്പം അകലെയാണ് റൗഹ, അവിടെ അവർ തമ്പടിച്ചു. എന്നിട്ട് അവർ യുദ്ധത്തെക്കുറിച്ച് നിരൂപണം നടത്തുകയാണ്. കഴിഞ്ഞ യുദ്ധം യഥാർത്ഥത്തിൽ നമ്മൾ വിജയിച്ചോ ഇല്ലയോ, നമുക്ക് അനുകൂലമായിരുന്നോ അല്ലയോ എന്ന വിലയിരുത്തലാണ്. അവരിൽ നിന്നുണ്ടായ അഭിപ്രായം എന്താണെന്നറിയോ? നാം മുസ്ലിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ട്, ശരിയാണ്, മിന്നലാക്രമണം നടത്തി അവരെ ആകെ ചിതറിപ്പോകുന്ന അവസ്ഥയിലാക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചത്? നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നത്? അതിന്റെ ഉത്തരം അവർക്ക് കിട്ടുന്നില്ല. അവരുടെ മനസ്സിൽ അള്ളാഹു തആല ഭയം ഇട്ടുകൊടുത്തതായിരുന്നു. രണ്ടാമത്തേത്, നമുക്ക് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ. നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് അവരെ നശിപ്പിക്കാതെ നമ്മൾ തിരിച്ചു പോന്നിരിക്കുന്നു. അതോടൊപ്പം മദീന കൊള്ള ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല, അത് വലിയ വീഴ്ചയായി പോയി. അതുകൊണ്ട് നമുക്ക് തിരിച്ച് മദീനയിലേക്ക് പോയിട്ട് വീണ്ടും മദീന അക്രമിച്ച് നിലംപരിശാക്കണം എന്നതായിരുന്നു അവർ അവലോകനത്തിന്റെ ഒടുവിൽ എത്തിച്ചേർന്ന തീരുമാനം. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചെത്തിയിട്ട് ഇങ്ങനെയൊരു അപകട സാധ്യത മണത്തറിഞ്ഞ് അതെങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എങ്ങനെ സംഭവിച്ചാല് മദീന ദുർബലമായി പോകുമല്ലോ, ആർക്കും കടന്നാക്രമിക്കാവുന്ന ഇടമാണ് മദീന എന്ന് വരും. മറ്റുള്ളവരുടെ ഔദാര്യത്താലേ മദീനയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് വരും. വിശ്വാസികളുടെ ആത്മധൈര്യം ചോർന്നു പോകും. ജൂത കപടന്മാരുടെ ഗൂഢാലോചനകൾ ശക്തമാകും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വിവരം അറിഞ്ഞു, ഇവർ റൗഹ എന്ന സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് കാലത്ത്, തലേന്ന് ഉഹദ് കഴിഞ്ഞു, പിറ്റേന്ന് രാവിലെ തന്നെ അവരെ തുരത്താൻ പുറപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തലേന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രം തന്റെ കൂടെ വന്നാൽ മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക നിർദ്ദേശം കൊടുത്തിരുന്നു. കാരണം ഈമാനികമായ കരുത്തില്ലാത്ത ദുർബലരായ കാപട്യമുള്ള ആളുകളെ കൊണ്ട് ഒരു കാര്യമില്ല, അവരെ കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ലഭിക്കില്ല എന്ന ബോധ്യത്തിലാവണം അങ്ങനെ പറഞ്ഞു. ഉഹദിൽ പങ്കെടുക്കാത്ത ഒരേ ഒരാൾ മാത്രമാണ് ഹംറ ഉൽ അസദ് സംഭവത്തിൽ പങ്കെടുക്കുന്നത്. ഹംറ ഉൽ അസദ് എന്ന് ഈ സംഭവത്തിന് പേര് വരാൻ എന്താ കാരണം എന്നറിയാം? ഖുറൈശികൾ റൗഹയിലാണ് തമ്പടിച്ചത്. നബിയും സഹാബത്തും തമ്പടിക്കുന്നത്, പുറപ്പെട്ട് തമ്പടിക്കുന്നത് ഹംറ ഉൽ അസദ് എന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഹംറ ഉൽ അസദ് എന്ന് ഈ സംഭവത്തിന് പേര് വന്നത്. അപ്പോ ഈ ഹംറ ഉൽ അസദില് പങ്കെടുക്കാൻ ഉഹദിൽ പങ്കെടുക്കാത്ത ഒരേ ഒരാൾക്ക് മാത്രമാണ് അനുവാദം കിട്ടിയത്. അതാരായിരുന്നു? ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു അതിന് കാരണം എന്നറിയാം? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഷഹീദായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജാബിർ പങ്കെടുക്കാതിരുന്നത്? അതിന് കാരണം അദ്ദേഹത്തിന് 7 പെങ്ങന്മാരാണ്, അഥവാ അദ്ദേഹത്തിന്റെ പിതാവിന് 7 പെൺമക്കളുണ്ട്. ഈ പെൺമക്കളുടെ സംരക്ഷണം ജാബിർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ സാധിച്ചില്ല. അതിനാൽ ആ ന്യായമായ കാരണമുള്ളതിനാൽ അദ്ദേഹത്തിന്റെ പിതാവ് ഷഹീദായിരിക്കുന്നു എന്നതിനാൽ കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിന് മാത്രം അവസരം കൊടുത്തു. മറ്റുള്ളവർ പിന്മാറിയത് കാപട്യം കാരണമാണ്, അതുകൊണ്ട് അവർക്ക് അവസരം കൊടുത്തില്ല. അങ്ങനെ ഉഹദിലെ രക്തസാക്ഷികളും മാരകമായി പരിക്ക് പറ്റിയവരും ഒഴികെ ഉഹദിൽ പങ്കെടുത്ത മറ്റെല്ലാവരുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. എങ്ങോട്ട്? ഹംറാഉൽ അസദിലേക്ക്, ഹംറാഉൽ അസദിലേക്ക് പുറപ്പെടാണ്. അങ്ങനെ വിവരമറിഞ്ഞ ഖുറൈശി പട ആകെ അങ്കലാപ്പിലായി. അപ്പൊ അബൂ സുഫിയാൻ പുതിയ തന്ത്രം മെനയാൻ ശ്രമിച്ചു. എന്താ തന്ത്രം? മദീനയെ ലക്ഷ്യമാക്കിയിട്ട് ഒരു വൻ ഖുറൈശി പട ഒരുങ്ങി നിൽക്കുന്നുണ്ട്, അവരേതാനും നിമിഷങ്ങൾക്ക് അങ്ങോട്ട് പുറപ്പെടാൻ പോവാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത പ്രചരിപ്പിച്ചു. കപടന്മാരത് ഏറ്റെടുത്തു, പക്ഷെ വിശ്വാസികൾ കുലുങ്ങിയില്ല. അവർ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കാൻ എത്ര ഉത്തമൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു എന്നതാണ് സംഭവം. അത് എത്രമാത്രം ത്യാഗനിർഭരമായിരുന്നു എന്നറിയാം. വല്ലാത്തൊരു സംഭവമാണ്. ഉഹദിൽ പരിക്കേറ്റവരും നടക്കാൻ പോലും കഴിയാത്തവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടി ഉഹദിൽ പങ്കെടുത്ത അഷ്ഹൽ ഗോത്രക്കാരനായ ഒരു സഹാബി അനുഭവം പറയുന്നുണ്ട്, ഞാനും എന്റെ സഹോദരനും ഉഹദിൽ പങ്കെടുത്തവരാണ്, രണ്ടുപേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് വീണ്ടും പുറപ്പെടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തപ്പോ ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇനിയും ഒരു അവസരം നമുക്ക് ലഭിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് നമുക്ക് ഏതായാലും പുറപ്പെടണം. നമ്മുടെ കയ്യിൽ വാഹനമില്ല, സാരമായ പരിക്ക് പറ്റി നല്ല ക്ഷീണവുമുണ്ട്, എന്നാലും നമുക്ക് പുറപ്പെടണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. എന്നിട്ടില്ലേ, കുറഞ്ഞ പരിക്കുള്ള ഞാൻ കൂടുതൽ പരിക്കുള്ള എന്റെ സഹോദരനെ തോളിലേറ്റിയിട്ട് ദീർഘദൂരം നടന്നു പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. ഈ ഒരു പശ്ചാത്തല മുൻനിർത്തി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല 172 ആയത്ത് പരാമർശിക്കുന്നത്. അല്ലദീന അവർ ഉണ്ടല്ലോ, ആര്? ആ സന്തുഷ്ടരായ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സകലവും സഹിച്ച് ത്യാഗസന്നദ്ധരായ സത്യവിശ്വാസികളില്ലേ, ഉഹദിൽ പങ്കെടുത്ത ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ ത്യാഗം എത്രത്തോളമാണെന്നറിയോ? അല്ലദീന അവർ ഇസ്തജാബ ഉത്തരം ചെയ്തവരാണ്, വിളിക്ക് ഉത്തരം നൽകിയവരാണ്. ലില്ലാഹ്, അള്ളാഹുവിന് ഉത്തരം നൽകി. വർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഉത്തരം നൽകിയവരാണ്. എങ്ങനെ ഉത്തരം ചെയ്തത്? മിൻ ബഅദ്, ശേഷവും. മാ അസാബഹുമുൽ ഖർഹ്, മാ അസാബ ബാധിച്ചതിന് ശേഷവും. ഹും, അവർക്ക്. അൽ ഖർഹു, ഗുരുതരമായ പരിക്ക്, ഗുരുതരമായ ക്ഷതം ഏറ്റതിന് ശേഷവും അവര് അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിളിച്ചത്, അപ്പോഴാണ് അവർ ഉത്തരം ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്, റസൂലുള്ളാഹിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യലാണല്ലോ. ആ നിലയ്ക്കാണ് ഇങ്ങനെ പ്രയോഗിച്ചത്. അല്ലദീനസ്തജാബു ലില്ലാഹി വർ റസൂൽ, അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകിയവർ. മിൻ ബഅദിമാ അസാബഹുമുൽ ഖർഹ്, തങ്ങളെ ഗുരുതരമായ പരിക്ക് ബാധിച്ചതിന് ശേഷവും ഉഹദിലെ ക്ഷീണവും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഉത്തരം നൽകിയവരാണ് അവര്. ലില്ലദീന അഹ്സനു, അല്ലാഹു തആല എന്നിട്ട് അവർക്കുള്ള പ്രതിഫലം പ്രഖ്യാപിക്കുകയാണ്. ലില്ലദീന അഹ്സനു മിൻഹും, അവരിൽ സുഗ്രതം ചെയ്തവർ, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചവരുണ്ടല്ലോ. വത്തഖവു, തഖ്‌വാ ബോധം കൈക്കൊള്ളുകയും ചെയ്തവർ. അജ്റുൻ അളീം, അവർക്ക് അതിമഹത്തരമായ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. ഹംറാഉൽ അസദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തമ്പടിച്ചു. ആ സമയത്ത് മറുവശത്ത് അവരുണ്ടായിരുന്നു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മറുവശത്ത് അവരും തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റസൂലും സഹാബത്തും പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? അവര് ഉടനെ തന്നെ മക്കയിലേക്ക് തിരിച്ചു പോയി കളയുകയാണ് ചെയ്തത്. അതേസമയം റസൂലും സഹാബത്തും ഹംറാ ഉൽ അസദിൽ രണ്ട് ദിവസം തങ്ങി, എന്നിട്ട് അവരുടെ ഭീഷണി പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അവർ തിരിച്ചു പോയത് എന്നാണ്. അപ്പൊ അവിടെ ഭീരുക്കളായത് അബൂ സുഫിയാനും കൂട്ടരുമാകുന്ന ഖുറൈശി പടയാണ്. റസൂലും സഹാബത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണ സജ്ജരായിട്ട് വീണ്ടും പുറപ്പെടുകയായിരുന്നു. ആ ഒരു ത്യാഗത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രം അള്ളാഹു നമ്മുടെ മുമ്പില് ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 173 അതിനനുബന്ധമായിട്ട് പറയുന്ന വിശ്വാസികളുടെ മനസ്സ് എന്തായിരുന്നു എന്നതിനെ കുറിച്ച്, അല്ലദീന ഖാല ലഹുമുന്നാസ്, അല്ലദീന അവർ ഉണ്ടല്ലോ ആ സമർപ്പണ സജ്ജരായ വിശ്വാസികൾ, ഖാല ലഹും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നാസ് ജനം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നന്നാസ നിശ്ചയം ജനം, അത് ജമഊലക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിച്ചിട്ടുണ്ട്, ജമ ഒരുമിച്ച് കൂട്ടി, അത് ജമഊലക്കും നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങളെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് അവർ സംഘടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഹ്ഷൗഹും ഖശിയ ഭയന്നു, ഇഹ്ഷ നീ ഭയപ്പെടണം, ഇഹ്ഷൗ നിങ്ങൾ ഭയപ്പെടണം, ഫഹ്ഷൗഹും അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെട്ടേ പറ്റൂ എന്ന നിലയ്ക്ക് മദീനയിൽ പ്രചരണം ഉണ്ടായല്ലോ. നേരത്തെ സൂചിപ്പിച്ച പോലെ ദൂതന്മാരെ വിട്ട് പ്രചരിപ്പിച്ചു, അത് കപടന്മാർ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. പക്ഷേ ആ വിശ്വാസികൾക്ക് എന്താ സംഭവിച്ചത്? ഫസാദഹും ഈമാന, ഫസാദ അവർക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്. അള്ളാഹു തആല അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു, അവർക്ക് വർദ്ധിച്ചു ഈമാനൻ, വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, അവർ വിളിച്ചു പറഞ്ഞു, ഹസ്ബുനല്ലാഹ് ഹസിബ മദിയായി, ഹസ്ബുന ഞങ്ങൾക്ക് മതിയായവനാണ് അല്ലാഹ്, അല്ലാഹു തആല ഞങ്ങൾക്ക് മതി, വനിഅമൽ വക്കീൽ നിഅമ എത്ര നല്ല വക്കീലാണ് അവൻ, ഞങ്ങളുടെ ഭാരം ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ്, കരുത്തനാണ് അല്ലാഹു എന്ന നിലയ്ക്ക് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ധീരമായ നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ പുറപ്പെടാൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവര് എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു യഥാർത്ഥത്തില് ആ സന്ദർഭം എന്ന് പറയുന്നത്, അല്ലെ? മാനസികമായിട്ട് അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അവര്. അല്ലദീനസ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദിമ അസാബഹുമുൽ ഖർഹ് എന്ന് പറയുമ്പോ ഉഹദിൽ കനത്ത തിരിച്ചടിയേറ്റിരുന്നു വിശ്വാസികൾക്ക്. ഒരു ഘട്ടത്തിൽ അവരിൽ പലരും രണാങ്കണം വിട്ട് ഓടിപ്പോയിരുന്നു, മാനസികമായും ശാരീരികമായും അവര് തളർന്നിട്ടുണ്ടായിരുന്നു, പരിക്കുകളുടെ അവശതയുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന് കേട്ട് മനസ്സ് തളർന്നു പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവര് പിറ്റേന്ന് പുറപ്പെട്ടു എന്നതാണ്. ഒരു നിലക്ക് ഈ സംഭവത്തെ മാറി നിന്ന് വിലയിരുത്തുമ്പോ തലേന്ന് രക്ഷപ്പെട്ടവർ വീണ്ടും തങ്ങളുടെ ജീവൻ ശത്രുക്കൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ ഒരുങ്ങിയതുപോലെ എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അത്രയും ഗുരുതരമായ ഒരു ഇടപെടലാണ് അവർ യഥാർത്ഥത്തിൽ നടത്തിയത്. പക്ഷെ വിശ്വാസികൾ ആരും അങ്ങനെയല്ല ചിന്തിച്ചത്. ആ വിളംബരം കേട്ട ഉടനെ അവർ സന്നദ്ധരായി അള്ളാഹുവിന്റെ മാർഗത്ത് പുറപ്പെട്ടു. കാരണം തങ്ങളെ വിളിച്ചത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്. ആ വിളിക്ക് ഉത്തരം നൽകൽ തങ്ങളുടെ ബാധ്യതയാണ്. പടച്ചോൻ നമ്മെ കൈവിടില്ല. ഇയൻസുറുക്കും അല്ലാഹു ഫല ഗാലിബലക്കും, നേരത്തെ 160 നമ്മൾ പഠിച്ചില്ലേ, അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കില് ഫലാ ഗാലിബലക്കും നിങ്ങളെ അതിജയിക്കാൻ തോൽപ്പിക്കാൻ പിന്നെ ആരുമില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ത്യാഗ സന്നദ്ധത പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അള്ളാഹു മഹത്തായ പ്രതിഫലം അവർക്ക് വാഗ്ദാനം ചെയ്തതും. ലില്ലദീന അഹ്സനു മിൻഹും, അവിടെ എന്താ ഇഹ്സാൻ? പടച്ചോനെ എന്തായി കാണിക്കുന്നത്? ഇന്നലെ ഞങ്ങള് ഉഹുദിൽ പൊരുതിയതല്ലേ, ഗുരുതരമായി പരിക്ക് പറ്റിയവരല്ലേ, അതേ ഞങ്ങളെ തന്നെ ഇന്നും എന്തിനാണ് മരണമുഖത്തേക്ക് ആട്ടിത്തെളിക്കുന്നത്? നമ്മളാണെങ്കിൽ ഒരുപാട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ പറഞ്ഞ് അല്ലെ ഒരുപക്ഷെ പല കടുത്ത നിലപാടുകൾ സ്വീകരിച്ച കളി. അവിടെയാണ് അവരുടെ ഇഹ്സാൻ. അല്ല, ഈ സന്ദർഭത്തിലാണ്, ഈ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് നമ്മൾ ഏറ്റവും ഇഹ്സാനോടുകൂടി രംഗത്ത് വരേണ്ടത് എന്നവർ തിരിച്ചറിഞ്ഞു. അതാണ് അള്ളാഹു ലില്ലദീന അഹ്സനു മിൻഹും എന്ന് പറഞ്ഞത്. ഇഹ്സാൻ സമാധാന അന്തരീക്ഷത്തിൽ സന്തോഷമുള്ള വേളയിലുള്ള നല്ല പെരുമാറ്റവും വർത്തമാനങ്ങളും അല്ല ഇഹ്സാൻ. പ്രയാസങ്ങളുള്ള, പ്രതിസന്ധി നിറഞ്ഞ, ചിരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കലാണല്ലോ എഹ്സാൻ. അതാണ് അള്ളാഹു എടുത്തു പറയുന്നത്, വത്തഖൂ, അതോടൊപ്പം തഖ്‌വാ ബോധം കാത്തു സൂക്ഷിക്കുകയും ചെയ്തവരാണ് അവര്. അവർക്ക് അജ്റുൻ അളീമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാക്ക് നൽകുകയാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. മാത്രമല്ല അവരുടെ കൂറും ഭക്തിയും എത്രത്തോളമാണ് എന്ന് ആലോചിച്ചു നോക്കും. ഇന്നന്നാസ ഖദ് ജമഊലക്കും, ജനം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു. ഖദ് ജമഊലക്കും എന്ന് പറഞ്ഞതില് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ഖുറൈശികൾ സംഘടിച്ചിരിക്കുന്നു എന്നല്ല, എന്ന് മാത്രമല്ല ജമഊലക്കും എന്ന് പറയുമ്പോൾ ഒരു വൻ സൈന്യം എന്നാണ് അബൂ സുഫിയാൻ പ്രചരിപ്പിച്ചത്. വൻ സൈന്യം, ഒരു സഖ്യസേന തന്നെ, അല്ലെങ്കിൽ വൻ ശക്തികൾ നിങ്ങൾക്കെതിരിൽ പടയൊരുക്കം നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പക്ഷേ ഫസാദഹും ഈമാന, വിശ്വാസികൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ ഈമാനികമായ കരുത്തിന്റെ പിന്നിൽ എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ആ ഒരു ദൃഢമായ നിശ്ചയം, ആ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പേടിക്കാനുള്ളത് അല്ലെ? നമ്മൾ നമ്മുടെ മുമ്പിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പലവിധ പ്രതിസന്ധികളും വെല്ലുവിളികളും, അതിനൊക്കെ മുന്നില് പതറിപ്പോകേണ്ടതുണ്ടോ വിശ്വാസി? നമ്മുടെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്, ഈമാനാണത്, അള്ളാഹുവിലുള്ള തവക്കുലാണ്. ആ ഒരു തീരുമാനം എടുത്തിട്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പേടിക്കാനുള്ളത്? അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനുണ്ട് എന്ന് തീരുമാനിക്കാൻ സാധിക്കണം നമുക്ക്. ഇമാം ജാഫർ സാദിഖ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വാചകത്തെ കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസിയെ ഭയവും ഉത്കണ്ഠയും പിടികൂടുന്ന സന്ദർഭങ്ങളിൽ ഉരുവിടൽ ഏറ്റവും ഉത്തമമായ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മുസ്ലിം സൈന്യത്തിന് ഏറ്റവും പ്രയോജനപ്പെട്ട ദിക്ർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നതായിരുന്നു. നമ്മൾ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടതാണത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൽ നസീർ, എത്ര നല്ല യജമാനൻ, എത്ര നല്ല രക്ഷകൻ, എത്ര നല്ല സഹായി എന്ന് അള്ളാഹുവിൽ സമർപ്പിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടല്ലോ, ആ തെറ്റാലിയിൽ കോർത്ത് തീക്കുണ്ടത്തിലേക്ക് അങ്ങനെ പറന്ന് വീണുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മനസ്സിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മറുപടി, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ പടച്ചവൻ മതി. എന്നാലും പടച്ചവനെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാണോ ചിന്തിച്ചത്? അല്ല, എനിക്ക് എന്റെ റബ്ബും മതി, അവൻ എനിക്ക് വക്കീലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ സന്ദർഭത്തിൽ തീരുമാനിച്ചത്. അതാണ് ഈ കരുത്തിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കണം. വമാ സാദഹും ഇല്ല ഈമാനും വതസ്ലീമ, ഈമാനും സമർപ്പണ സന്നദ്ധതയും വർദ്ധിക്കുക മാത്രമായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുക. അതാണ് ഈ ആയത്തിന്റെ പൊരുൾ. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഊലക്കും, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊലക്കും, നിശ്ചയം ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു. ഫഹ്ഷൗഹും, അതിനാൽ അവരെ ഭയപ്പെട്ട് പിന്മാറൂ. ഫസാദഹും, അപ്പോ അവർക്കത് വർദ്ധിപ്പിച്ചു, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഖാലു, എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി, വനിഅമൽ വക്കീൽ, അവൻ ഭരമേൽപ്പിക്കാൻ എത്ര ഉത്തമൻ. അതേസമയം ഖുറൈശി പടക്ക് എന്താ സംഭവിച്ചത്? അവര് പിന്തിരിഞ്ഞു ഓടുകയാണ് ചെയ്തത് അല്ലെ? കാരണം അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഭയം ഇട്ടുകൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല പരാമർശിക്കാൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ സംഭവം പറഞ്ഞല്ലോ, ബദ്റു സുഗ്ര. ഒന്നാമത്തേത് ഹംറാഉൽ അസദാണ്, ഉഹുദിന്റെ തൊട്ട് പിന്നെ പിറ്റേന്ന് നടന്ന സംഭവമാണ്. എന്നാൽ ബദ്റു സുഗ്ര സംഭവം എന്താണ്? ഉഹുദും ഹംറാഉൽ അസദ് സംഭവങ്ങളൊക്കെ ഹിജ്റ മൂന്നാം വർഷം ശവ്വാൽ മാസത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ബദ്റു സുഗ്ര സംഭവിക്കുന്നത്, ചെറിയ ബദർ എന്നതിനർത്ഥം പറയാം, ബദ്റു സുഗ്ര സംഭവിക്കുന്നത് ഹിജ്റ 4 ഷാബാനിലാണ്. ഇപ്പൊ ബദ്റുൽ കുബ്ര, വലിയ ബദർ ഏതാണ്? ഹിജ്റ രണ്ടാം വർഷം നടന്ന ബദർ സംഘട്ടനമാണ് ബദ്റുൽ കുബ്ര. ബദ്റു സുഗ്ര എന്നത് ഈ സംഭവമാണ്. ഇത് ഹിജ്റ 4 വർഷം ഷാബാനിലാണ് സംഭവിക്കുന്നത്. ഹിജ്റ 4 ഷാബാൻ, ഓരോന്നിനും ഓരോ വർഷത്തെ ഗ്യാപ്പുണ്ട് എന്ന് കാണാം. ഉഹദ് കഴിഞ്ഞിട്ട് റൗഹയിൽ തമ്പടിച്ചല്ലോ, അബൂ സുഫിയാൻ കൂട്ടരും റൗഹയിൽ തമ്പടിച്ചു. ആ സമയത്ത് അവര് ചർച്ചകളൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് നബിയും സഹാബത്തും വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോ, തങ്ങളെ തുരത്താൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവർ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ട് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്. വീമ്പിളക്കിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദെ ഇപ്പൊ ഞങ്ങൾ പോവുകയാണ്, അടുത്ത സീസണിൽ നമുക്ക് ബദറിൽ വെച്ച് കാണാം എന്നാണ് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയും കൊടുത്തു. എന്താ മറുപടി? ഇത് നമ്മൾ തമ്മിലുള്ള വാക്കായിരിക്കട്ടെ ഇൻഷാ അല്ലാ, അങ്ങനെ പറഞ്ഞത്. ഇത് നമുക്കിടയിലുള്ള ഒരു കരാറായിരിക്കട്ടെ, ഇത് വെറും വാക്കാവരുത്, ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വർഷം ബദറിൽ കാണാം. നിശ്ചിത സമയമായി ഒരു വർഷം പിന്നീടാണ് മക്കയിൽ ഖുറൈശികളും മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അബൂ സുഫിയാൻ സമയമായപ്പോ പുറപ്പെട്ടു. ഇടക്ക് അബൂ സുഫിയാൻ അല്പം ഒരു ബേജാറ് വന്നു. മറു ബഹ്റാൻ എന്ന പ്രദേശത്തിന്റെ സമീപം മിജന്ന എന്ന ഭാഗത്ത് അദ്ദേഹം തമ്പടിച്ചു. മൂപ്പരും കൂട്ടരും മിജന്നയില് തമ്പടിക്കാണ്. കാരണം മനസ്സിൽ ബേജാറ്, ആശങ്കകൾ. സനുൽഖി ഫി ഖുലൂബിഹിമുർ റുഅബ ബിമാ അശ്റഖൂ ബില്ലാ, ശിർക്ക് ചെയ്യുന്നതിനാൽ അവരുടെ ഹൃദയങ്ങളിൽ നാം ഭയം ഇട്ടുകൊടുക്കും എന്ന് നമ്മൾ പഠിച്ചില്ലേ. അബൂ സുഫിയാന്റെ മനസ്സിൽ ബേജാർ. അപ്പൊ ആ സമയത്ത് അതുവഴി ഒരാൾ കടന്നുപോയി. അയാളെ പേര് നഈം എന്നാണ്, നഈം ഇബ്നു മുഖീം എന്നാണ്. അയാളെ കണ്ടു. അയാള് ഉംറക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അയാളെ ചട്ടം കെട്ടിയിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, കാര്യങ്ങളാകെ ബേജാറിലാണ്. ഞാൻ കഴിഞ്ഞ ഉഹദ് യുദ്ധ പശ്ചാത്തലത്തില് മുഹമ്മദുമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാമെന്ന്. പക്ഷേ ഇപ്പൊ അല്പം മനസ്സിൽ വിഷമം തോന്നുന്നു. കാരണം ക്ഷാമകാലമാണ്, കൃഷിയും കന്നുകാലികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു, പാല് കിട്ടാനില്ല. പാലൊക്കെ കുടിച്ച് ആരോഗ്യം ഉണ്ടാക്കിയാലല്ലേ പോരാട്ട വീര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ആലോചിക്കുകയാണ്. പക്ഷെ മുഹമ്മദ് ബദറിൽ എത്തുകയും നമ്മൾ അവിടെ എത്താതിരിക്കുകയും ചെയ്താൽ അത് വല്ലാത്ത അപമാനമായിരിക്കും, വലിയ നാണക്കേടാവും. മാത്രല്ല മുഹമ്മദിനും കൂട്ടർക്കും വീര്യം കൂടും, നമ്മളെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള തോന്നലുണ്ടാവും. അതിനാൽ നഈം ഒരു ഉപകാരം ചെയ്യണം, മദീനയിൽ പോയിട്ട് നമ്മൾ വലിയൊരു സൈന്യവുമായിട്ട് വരുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കും, അവരുടെ വരവ് എങ്ങനെയെങ്കിലും തടയണം, നിനക്ക് 10 ഒട്ടകങ്ങളെ പ്രതിഫലമായിട്ട് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ നഈം എന്ന ആളെ ചട്ടം കെട്ടി. നഈം മദീനയിലെത്തിയപ്പോ എന്താ അവസ്ഥ? അവിടെ വമ്പിച്ച ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നഈം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ബുദ്ധിയല്ല. നേരത്തെ ഖുറൈശികൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന് നിങ്ങളെ തുരത്തി, ഇപ്പൊ നിങ്ങൾ അവരെ തേടി അങ്ങോട്ട് പുറപ്പെടുകയാണ്. വളരെ സൂക്ഷിക്കണം, അവരുടെ കയ്യിൽ വമ്പിച്ച ആയുധങ്ങളും സൈന്യവും ഉണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുസ്ലിങ്ങളിൽ ചിലർ ദുർബലരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയില്ല. വല്ലാഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് ഞാൻ തനിച്ചായാൽ പോലും പുറപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അങ്ങനെ വാഹനമുള്ള 70 സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെടാൻ സന്നദ്ധമായി. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലേ? ഈ ആയത്തുണ്ടല്ലോ, 173-ാമത്തെ ആയത്ത് രണ്ട് സംഭവങ്ങൾക്കും ബാധകമാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നബിയും സഹാബത്തും ബദറിലെത്തി. ഖുറൈശികളെ കാണാനില്ല. അപ്പോഴേക്ക് അബൂ സുഫിയാനും കൂട്ടരും മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു എന്നാണ് വിവരം കിട്ടുന്നത്. അവർ 2000 പേരടങ്ങുന്ന സൈന്യമായിരുന്നു. നബിയും സഹാബത്തും ആകെ 70 ആളുകളാണ് ഉണ്ടായിരുന്നത്. ആലോചിച്ചു നോക്കൂ, അങ്ങനെ സൈന്യം തിരിച്ച് മക്കയിലേക്ക് പോയത്രേ. മക്കയിലെത്തിയപ്പോ മക്കാര് അവരെ കളിയാക്കി. ഓ, നിങ്ങള് സവീഖ് മോന്താൻ വേണ്ടി പോയതാണല്ലേ എന്ന്. സവീഖ് എന്ന് പറഞ്ഞാല് ഗോതമ്പും ബാർലിയും ചേർത്ത് ഉണ്ടാക്കുന്ന പ്രത്യേക മദ്യവും അതുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമാണ് സവീഖ്. അപ്പൊ അങ്ങനെ അവരെ അവർ കളിയാക്കി. കാരണം ഒന്നും നേടിയില്ലല്ലോ, 2000 സൈന്യവുമായി പുറപ്പെട്ടിട്ട് അതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കാണ്. നിങ്ങൾ സവീഖ് മോന്താൻ പോയതാണോ? അങ്ങനെ ആ സൈന്യത്തിന്റെ തന്നെ സവീഖ് സൈന്യം എന്ന് പിന്നീട് പേര് വീണതായിട്ടും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘം എന്താ ചെയ്തത്? അവർ 8 ദിവസം ബദറിൽ തന്നെ തങ്ങാണ്. എന്നിട്ട് അവരുടെ കൂടെ കുറെ ചരക്കുകൾ ഉണ്ടായിരുന്നു. ആ ചരക്കുകളൊക്കെ അവിടെ വിൽപ്പന നടത്തിയിട്ട് നല്ല ലാഭം നേടിയിട്ടാണ് നബിയും സഹാബത്തും അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അതാണ് 174-ാമത്തെ ആയത്തിന്റെ പശ്ചാത്തലം. ബദറു സോറ സംഭവം പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ സംഭവം വെച്ചുകൊണ്ട് പറയാണ്, ഇൻഖലബ മടങ്ങി, ഫൻഖലബു, അങ്ങനെ നബിയും സ്വഹാബത്തും ബദർ സുഹറയിൽ നിന്ന് മടങ്ങാണ്. ബിനിഅമ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹവുമായിട്ട് മടങ്ങി. വഫളൽ, അവന്റെ ഔദാര്യങ്ങളുമായിട്ട് മടങ്ങി. ലം യംസസ്ഹും സു, ലം ഇല്ല, യംസസ്ഹും മസ്സ ബാധിച്ചു, യംസസ്ഹും അവരെ ബാധിച്ചിട്ടേ ഇല്ല, സൂഉൻ ഒരു പ്രയാസവും ഒരു ഉപദ്രവവും ബാധിച്ചില്ല. വത്തബഉ മാത്രമല്ല, അവർ തിരിച്ചെത്തിയിരിക്കുന്നു, അവർ മടങ്ങിയിരിക്കുന്നു, പിൻപറ്റിയിരിക്കുന്നു. റിള്ളാനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതിയിലേക്കാണ് അവർ തിരിച്ചെത്തിയിരിക്കുന്നത്. വല്ലാഹു ദു ഫളിൻ അളീം, അള്ളാഹു തആല ദു ഫളൽ, ഏറെ അനുഗ്രഹമുടയവൻ അത്രേ. അളീം, മഹത്തരമായ അനുഗ്രഹമുടയവനാണ് അള്ളാഹു എന്ന് വീണ്ടും അവിടെ പടച്ചതമ്പുരാൻ ചേർത്ത് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സമർപ്പണ സന്നദ്ധരായപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ വിജയിപ്പിച്ചു. ഭൗതികമായി തന്നെ അവർക്ക് മഹത്തായ വിഭവങ്ങൾ നൽകി എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണ സജ്ജരായാൽ സ്വർഗം മാത്രമല്ല, നേരത്തെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, എന്നാൽ ദുനിയാവിലും അള്ളാഹു തആല നൽകും. അതാണ് ഫൻഖലബൂ ബിനിഅമ്മത്തിൻ മിനല്ലാഹി വഫളൽ എന്ന പരാമർശം കൊണ്ട് ഉദ്ദേശം. നേരത്തെയും നിഅമത്തും ഫളലും വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇത് രണ്ടും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നിഅമത്ത് കർമാനുസൃതമായ ഫലമാണ്, ഒരാൾ ചെയ്ത കർമ്മത്തിന് ലഭിക്കുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട്, അത് ദുനിയാവിലും പരലോകത്തും ഒക്കെ ഉണ്ടല്ലോ, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ്, കർമ്മവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അനുഗ്രഹമാണ് നിഅമത്ത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ ഫളലോ, കർമ്മത്തിനും അപ്പുറം, കർമ്മം അർഹിക്കുന്നതിനും അപ്പുറം ലഭിക്കുന്ന, അതിൽ കവിഞ്ഞ ഫലമാണ് അള്ളാഹുവിങ്കിൽ നിന്ന് സവിശേഷമായി ലഭിക്കുന്ന ഔദാര്യമാണ് ഫളൽ കൊണ്ട് ഉദ്ദേശം എന്നാണ്. ഇവിടെ ഈ സംഭവത്തോട് ചേർത്ത് പറയുമ്പോൾ, ഹംറാഉൽ അസദില് ഖുറൈശിക്കൂട്ടം വിരണ്ടോടിയല്ലോ, അവർ പിന്തിരിഞ്ഞോടി, ആ പിന്തിരിഞ്ഞോടിയൊരു നിഅമത്താണ്. അതേസമയത്ത് വിശ്വാസികൾക്ക് സുരക്ഷിതത്വം ലഭിച്ചു, അവരവർ ആക്രമിച്ചതൊന്നുമില്ല, രണ്ട് സംഭവത്തിലും അക്രമൊന്നും ഉണ്ടായില്ലല്ലോ. അത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഫളലാണ്, അവന്റെ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു വ്യാഖ്യാനം, നിഅമത്ത് ഇഹലോകത്ത് അള്ളാഹു തആല വിശ്വാസികൾക്ക് സവിശേഷമായി നൽകുന്ന അനുഗ്രഹമാണ്, ഫളൽ എന്നത് പരലോക അനുഗ്രഹമാണ് എന്ന നിലക്കും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഫൻഖലബു ബിനിഅമ്മത്തിൻ മിനല്ലാഹി വഫളൽ, അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹവുമായിട്ടും അവന്റെ മഹത്തായ ഔദാര്യങ്ങളുമായിട്ടും അവര് മദീനയിലേക്ക് തന്നെ മടങ്ങി. ലം യംസസ്ഹും സു, അവരെ ഒരു വിപത്തും ഒരു പ്രയാസവും ഒരു ഉപദ്രവവും ബാധിച്ചില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ രണ്ടും നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ ഗുരുതരമായ അപകടത്തിലേക്കുള്ള ഒരു മുന്നേറ്റമായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടുകൊടുത്തു, അവർ പിന്തിരിഞ്ഞുപോയി, വിശ്വാസികൾ അനുഗ്രഹീതരായി. വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു. റിള്ളാനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റി അവര്, അവർക്ക് അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ചു. അല്ലാഹു ദു ഫളിൻ അളീം, അള്ളാഹു തആല മഹത്തായ ഔദാര്യമുടയവനാണ്. അവന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ സമരസജ്ജരാകുമ്പോ, സമർപ്പണ സജ്ജരാകുമ്പോ, അള്ളാഹു തആല ഇഹത്തിലും പരത്തിലും അനുഗ്രഹങ്ങൾ നൽകും എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്, യഥാർത്ഥത്തിൽ അബൂ സുഫിയാനും കൂട്ടരും ഭയം പ്രചരിപ്പിക്കുകയായിരുന്നു, ഭയത്തിന്റെ വ്യാപാരികളായിട്ട് മാറി അവര്, അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ മദീനയിലെ. പക്ഷേ ഒടുവിൽ എന്താ സംഭവിച്ചത്? അവര് തന്നെയാണ് ഭയപ്പെട്ട് പിന്മാറിയത്. ഈ ഭയപ്പെടുത്തലിന്റെ, ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്, വാട്സാപ്പിൽ ഇങ്ങനെ ഓരോന്ന് വരുമ്പോ, അതിങ്ങനെ തോണ്ടി തോണ്ടി പോകുമ്പോ എന്തൊക്കെ ബേജാറാണ് വരുന്നത് അല്ലെ? പടച്ചോനെ ഇനി എന്ത് ചെയ്യും? ഇന്നലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ അടച്ചു പൂട്ടാണ്, പിന്നെയും ബേജാറ്, പടച്ചോനെ ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പലതരത്തിലുള്ള ബേജാറുകൾ പടച്ചുവിടുന്ന ഒരു കൂട്ടരുണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ ആരാണ് എന്ന് അല്ലാഹു തആല 175 വെളിപ്പെടുത്താൻ. أعوذ بالله من الشيطان الرجيم إنما ذلكم الشيطان يخوف أولياءه
يخوف أولياءه فلا تخافوهم فلا تخافوهم وخافون إن كنتم مؤمنين.
ഇന്നമ മാത്രമാകുന്നു എന്നാണ് ഇതിനർത്ഥം. ഇനി പറയാൻ പോകുന്ന കാര്യം മാത്രമാകുന്നു, ലാലിക്കും അത്, ലാലിക്ക അത് എന്നാണ് അർത്ഥം. ലാലിക്കും എന്ന് പറയുമ്പോൾ അവിടെ കുമ്മുണ്ട്, നിങ്ങൾ എന്നാണല്ലോ കും എന്ന വാക്കിനർത്ഥം. നിങ്ങളോട് ഒരു സംഘത്തോട് സംസാരിക്കുമ്പോഴാണ് ചിലയിടങ്ങളിൽ ഖുർആൻ ലാലിക്കും എന്ന പ്രയോഗം കാണുക. നിങ്ങളോടാണ്, നിങ്ങൾ അഭിമുഖീകരിച്ചാണ് സംസാരിക്കുന്നത്. അത് എന്തെന്നാൽ, കാര്യം എന്തെന്നാൽ, അശ്ശൈത്താനു യുഹവ്വിഫു ഔലിയാഅഹു, അശ്ശൈത്താൻ പിശാജ്, ആ സാക്ഷാൽ പിശാജുണ്ടല്ലോ, യുഹവ്വിഫു ഖവ്വഫ ഭയപ്പെടുത്തി, യുഹവ്വിഫു അവൻ ഭയപ്പെടുത്തുന്നു, ഔലിയാഅഹു തന്റെ മിത്രങ്ങളെ, തന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തുന്നു. ഇനി മറ്റൊരാശയത്തിന്, ഇന്നമ ദാലിക്കുമു ശൈത്താനു, നിശ്ചയം പിശാജ്, യുഹവ്വിഫു ഭയപ്പെടുത്തുന്നു, ഔലിയാഅഹു തന്റെ മിത്രങ്ങളിലൂടെ ഭയപ്പെടുത്തുന്നു, മിത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭയപ്പെടുത്തുന്നു. ഇവിടെ അബൂ സുഫിയാനും കൂട്ടരും ഇബ്ലീസിന്റെ മിത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കാം അല്ലെ. ആ മിത്രങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് വിശ്വാസികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതല്ലെങ്കിൽ ഭയപ്പെടുത്തലിന്റെ പിന്നിൽ പൈശാചികമായ ഇടപെടലുകളാണ്. രണ്ട് നിലക്കും ഇതിനെ വ്യാഖ്യാനിക്കാം. ഇന്നമ ദാലിക്കുമു ശൈത്താൻ, നിശ്ചയം പിശാജ്, അവൻ മാത്രമാണ് യുഹവ്വിഫു ഭയപ്പെടുത്തുന്നത്, ഔലിയാഅഹു തന്റെ കൂട്ടാളികളെ. രണ്ടാമത്തേത്, പിശാജ് യുഹവ്വിഫു ഭയപ്പെടുത്തുന്നു, ഔലിയാഅഹു തന്റെ കൂട്ടാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തുന്നു. ആരെ? വിശ്വാസികളെ ഭയപ്പെടുത്തുന്നു. അതിനാൽ അള്ളാഹു പറയാണ്, അതിനാൽ ലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. ഖാഫ ഭയന്നു, പിന്നെ ആരെ ഭയക്കേണ്ടത്? ഖാഫൂനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടും. ഖാഫയുടെ കൽപ്പനക്രിയാണ് ഖഫ്, നീ ഭയപ്പെടുക. ഖാഫൂ, നിങ്ങൾ ഭയപ്പെടുവിൻ എന്നായിരിക്കും അപ്പാർത്ഥം. വഖാഫൂ, നിങ്ങൾ ഭയപ്പെടുവിൻ, നീ എന്നെ മാത്രം ഭയപ്പെടൂ, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളെങ്കിൽ എന്നെ മാത്രം ഭയപ്പെടൂ. നേരത്തെ കടലിരമ്പം പോലെ വന്ന ഭയപ്പെടുത്തലുകൾ ഉണ്ടല്ലോ, ഇതാ പതിനായിരങ്ങൾ നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു എന്ന് അബൂ സുഫിയാന്റെ തന്ത്രപ്രയോഗം. ആ സമയത്ത് ചിലരുടെ മനസ്സ് ദുർബലമായിപ്പോയി, പടച്ചോനെ നമ്മൾ വീണ്ടും മരണമുഖത്തേക്കാണല്ലോ എടുത്തെറിയപ്പെടാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തപ്പോ വിശ്വാസികളിൽ ഒരു സംഘം ധീരമായിട്ട് മുന്നോട്ട് വന്നു. രണ്ടാമത്തെ സംഭവത്തിൽ 70 സഹാബിമാർ രംഗത്ത് വന്നു, കരുത്തുള്ള ആളുകളാണ്, പക്ഷെ ചിലർ ദുർബലരായി പോയിട്ടുണ്ടാവും. അപ്പൊ ആ ദൗർബല്യം കടന്നു വരുന്നത് പൈശാചിക ഇടപെടലുകളിലൂടെയാണ്. ഫലസ്തീനിൽ നമ്മൾ കണ്ടില്ലേ, മഴ പെയ്യും പോലെ ബോംബ് വർഷിക്കപ്പെടുകയാണ്. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ബേജാറാവുന്ന, പടച്ചോനെ എന്തായിട്ട് സംഭവിക്കാം. പക്ഷേ ഹമാസ്, ആ വാക്കിന്റെ അർത്ഥം തന്നെ ധീരത എന്നാണല്ലോ, ധീരമായ നിലപാട് സ്വീകരിച്ചവർ മുന്നോട്ട് പോയി. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, ആ നിലപാടാണ് മറുപക്ഷത്തെ മുട്ടുകുത്തിച്ചത്. അവര് പിന്നീട് സന്ധി വ്യവസ്ഥകളിലേക്ക് വരുന്നത്, വെടിനിർത്തലിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനാൽ പൈശാചികമായ ഭയപ്പെടുത്തലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനു മുമ്പിൽ സമർപ്പണ സജ്ജരാവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിശാചാണ് ഭയം ഇട്ടുകൊടുക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഇന്നമ ദാലിക്കുമു ശൈത്താൻ, നിശ്ചയം പിശാചാണ് യുഹവ്വിഫു ഭയപ്പെടുത്തുന്നത്, ഔലിയാഅഹു തന്റെ കൂട്ടാളികളെ. ഫലാ തഖാഫൂഹും, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടരുത്, ആ പിശാചിന്റെ കൂട്ടാളികളെ ഭയപ്പെടരുത്, പിശാചുക്കളെ ഭയപ്പെടരുത്. വഖാഫൂനി, എന്നെ മാത്രം ഭയപ്പെടുക, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളെങ്കില്. ധീരമായ നിലപാടാണ്. നമ്മൾ അള്ളാഹുവെ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹുവെ മാത്രമേ ഭയപ്പെടേണ്ടി വരും. അള്ളാഹുവെ ഭയപ്പെടുന്നില്ലെങ്കിലോ നമ്മൾ സകല പടപ്പുകളെയും ഭയപ്പെടേണ്ടി വരും. അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെട്ടു തുടങ്ങിയാൽ സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടേണ്ടി വരും. അതേസമയത്ത് പടച്ചോനെ മാത്രം ഭയപ്പെടുമ്പോഴോ മറ്റൊന്നിനെ നമ്മൾ പേടിക്കേണ്ടി വരുന്നില്ല. വലാ യഹാഫൂന ലൗമത ലാഇം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് വളരെ ധീരമായൊരു നിലപാടായിരിക്കണം. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുന്നുണ്ട്, ഈ സംഭവങ്ങളിൽ നിന്നും താങ്കൾ ദുഃഖിച്ചു പോകരുത്, പ്രയാസപ്പെട്ടു പോകരുത്, അടിയുറച്ച് നിലകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ദീനിന്റെ മാർഗത്തിൽ ധീരമായ നിലപാടുകളുമായി മഹത്തരമായ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി ഈ ദീനിനെ വിജയിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനാൽ അടിയുറച്ച മനസ്സോടെ, ഉറച്ച ഈമാനോടുകൂടി ധീരമായിട്ട് മുന്നോട്ട് പോകണം. പ്രതിയോഗികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല എന്ന് ഉണർത്തുന്നു. ഈ ആയത്തുകൾ സമകാലിക പശ്ചാത്തലത്തിൽ വായിക്കാൻ ശ്രമിക്കണം. കാരണം നാനാഭാഗത്തു നിന്നും ഭയപ്പെടുത്തലുകളാണല്ലോ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരുപക്ഷെ പ്രതിയോഗികൾ തന്നെയും നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം ഇവിടെ നിന്ന് വംശനാശത്തിന് വിധേയമാക്കപ്പെടാൻ പോവാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കരുതും നമ്മോടുള്ള ഗുണകാംക്ഷ കൊണ്ട് പറയാണ്. അങ്ങനെയല്ല, യഥാർത്ഥത്തില് നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി ആരൊക്കെയോ പടച്ചുവിടുന്ന കാര്യങ്ങൾ കൂടിയായിരിക്കും. ഭയപ്പെട്ട് പിന്മാറുന്നതിന് പകരം ധീരമായ നിലപാടുമായിട്ട്, ഈമാനികമായ കരുത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് നാം പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ മാത്രമാണ് ആദർശ സമൂഹത്തിന് നിലകൊള്ളുവാനും മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ആയത്തുകൾ ഹംറാഉൽ അസദ് സംഭവവും ബദ്റു സൂറ സംഭവവും മുൻനിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാൻ വളരെ കൃത്യമായി അന്നത്തെ സത്യവിശ്വാസികളുടെ ധീരമായ നിലപാടുകളെ വിലയിരുത്തുകയും പുകഴ്ത്തി പറയുകയുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ സ്വർഗാവകാശികളായി തീരുന്നത് എന്നാണ് ബോധ്യപ്പെടുത്തിയത്. നമ്മുടെ മുമ്പിൽ വന്നുപെടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളില് നാം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഈ സൂക്തങ്ങൾ മുൻനിർത്തിയിട്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ സമർപ്പണ സജ്ജരാവാം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, കരുത്തുറ്റ ഈമാൻ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ മുൻഗാമികൾ നിന്റെ ദീനിന്റെ വഴിയിൽ എപ്രകാരമാണോ സമർപ്പണ സജ്ജരായത്, അതേപോലെ ദീനിന്റെ വാഹകരായി, ദീനിന്റെ പ്രബോധകരായി, ദീനിന്റെ വക്താക്കളായി മുന്നേറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, ലോകം മുഴുവനും എതിരെ നിന്നാലും നീ കൂടെയുണ്ട് എന്നതാണല്ലോ വിശ്വാസിയുടെ കരുത്ത്. ആ നിലയിൽ നിന്നിൽ തവക്കുൽ ചെയ്യുവാൻ, പരിപൂർണമായും സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. ഭയപ്പെട്ട് പിന്മാറുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആത്മവിശ്വാസത്തോടെ ധീരമായി പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. പഠിച്ചവനെ, ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ച് നിന്നോട് ഞങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണ് റബ്ബെ. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സഹോദരങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര അകലങ്ങളിലായാലും നിന്റെ ദീനിൽ പരസ്പരം കോർത്തു നിൽക്കുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട് പരസ്പരം ഇഴചേർന്നു നിൽക്കുന്ന കൽബുകളാണ് റബ്ബെ നിന്നിലേക്ക് ഉയരുന്നത്, ആമീൻ പറയുന്നത്. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഉത്തരം നൽകണേ റബ്ബെ. ഒരുപാട് സഹോദരങ്ങൾ പല ആവശ്യങ്ങളും ഉന്നയിച്ച് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ. എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ നാഥ. മകൾക്ക് ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനെ വരനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. പഠിച്ചവനെ, ആ കുട്ടിക്ക് നല്ല ഒരു ബന്ധം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബെ. പഠിച്ചവനെ, ഞങ്ങളുടെ എല്ലാം മക്കൾക്ക് നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഇസ്ലാമികമായ കുടുംബജീവിതം നയിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കി തരണേ റബ്ബെ. ഈ ക്ലാസ്സില് നമ്മോടൊപ്പം നമ്മുടെ മക്കളെയും സംബന്ധിപ്പിക്കണം എന്നത് പ്രത്യേകം ഉണർത്തിയിരുന്നു. ആ നിലയില് മക്കൾ ഖുർആൻ പഠിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ നിലനിർത്തണേ റബ്ബെ. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് അഷ്റഫ് സാഹിബ് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നിരുന്നു. അതില് ഡൽഹിയിലെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ മകനായ ഡോക്ടർ കോവിഡ് ചികിത്സയ്ക്ക് ഹോസ്പിറ്റലില് ഡ്യൂട്ടിയിലായിരുന്നു ദീർഘനാളായിട്ട്. കഴിഞ്ഞ ആഴ്ച ആ മകൻ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് 3 മക്കളാണ്. 3 പേരും പിന്നെ 2 പേര് ഡോക്ടർമാരാണ്, അതുപോലെ ഒരാള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെയും ഈ സമൂഹത്തിന്റെ സേവനത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡോക്ടർ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി 1 കോടി രൂപയുടെ ചെക്ക് നൽകിയിട്ടത് നിരസിക്കാൻ അദ്ദേഹം ചെയ്തത്. അത്രമാത്രം സമർപ്പണ സജ്ജരായ രൂപത്തിൽ നമ്മുടെ ഡോക്ടർമാരും ഈ മാർഗത്തിൽ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 400-ലേറെ ഡോക്ടർമാർ ഇതിനകം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ധീരമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിനിടയിൽ ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ അവരുടെ ഡോക്ടർമാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവർക്ക് ആത്മധൈര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പടച്ചവനെ, അവർ ഞങ്ങളുടെ കാവൽ സൈന്യമാണ്, കാവൽ മാലാഖമാരാണ്, നഴ്സുമാരും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. റബ്ബെ, ഈ രാജ്യത്തെ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നീ തന്നെ നിയോഗിച്ചവരാണല്ലോ റബ്ബെ. അവർക്കെല്ലാം പൂർണമായ സിഹത്തും ആഫിയത്തും നൽകാൻ ഗ്രഹിക്കണേ റബ്ബെ. നമ്മുടെ കൂട്ടത്തിലും ധാരാളം ഡോക്ടർമാര് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ അവരുടെ മക്കൾ, പലരുടെയും മക്കൾ ഡോക്ടർമാരായിട്ടുണ്ട്. അബ്ബേ, അവർക്കെല്ലാം സിഹത്തും ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണേ നാഥ. ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ കാത്തു രക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ദീനിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊണ്ട് ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل القرآن ربيع قلوبنا وجلاء صدورنا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله